നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് കേൾക്കുമ്പോൾ എന്താണ് ഓർമ്മ വരുന്നത്? KSRTCയിലുള്ള ആ യാത്രയാണോ? അതോ കൂകിപ്പായുന്ന ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിൽ തിക്കി തിരക്കിയുള്ള ആ വൈകിയോടലോ? എന്തൊക്കെ പറഞ്ഞാലും ചിലവ് കുറച്ച് യാത്ര ചെയ്യുവാൻ പൊതുഗതാഗത സംവിധാനങ്ങൾ തന്നെയാണ് എപ്പോഴും നല്ലത്. ഓസ്ട്രേലിയയിലും അതങ്ങനെ തന്നെയാണ്. പൊതുഗതാഗതമാണ് ചിലവ് കുറഞ്ഞ യാത്രാരീതി. ട്രെയിനുകൾ, ട്രാംസ്, ബസ്സുകൾ, ഫെറി, അങ്ങനെ പലതും കൂടിയതാണ് ഓസ്ട്രേലിയയിലെ പൊതുഗതാഗത സംവിധാനം. എന്നിരുന്നാലും ഓസ്ട്രേലിയയിലെ പൊതുഗതാഗതം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതും പൊതുഗതാഗത സംവിധാനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും എന്തൊക്കെ മര്യാദകൾ പാലിക്കണമെന്നും പലർക്കും കൃത്യമായ ധാരണയില്ല. ഇതേപ്പറ്റിയാണ് ഓസ്ട്രേലിയൻ വഴികാട്ടിയുടെ ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഓസ്ട്രേലിയൻ വഴികാട്ടിയുമായി ഞാൻ ജോജോ ജോസഫ്. നിങ്ങൾ ജോലി സ്ഥലത്തേക്ക് എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്? ഓസ്ട്രേലിയൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് 1976 മുതൽ ദേശീയ സെൻസസിൽ സ്ഥിരമായി ചോദിക്കുന്നൊരു ചോദ്യമാണിത്. ഞാൻ എന്റെ സ്വന്തം കാറിൽ എന്ന ഡയലോഗാണ് ഇതിനുള്ള മറുപടിയായി കൂടുതൽ ആളുകളും കഴിഞ്ഞ 5 പതിറ്റാണ്ടിലേറെയായി ചൂണ്ടിക്കാട്ടുന്നത്. ഓസ്ട്രേലിയക്കാരിൽ 4-ൽ 1 മാത്രമേ നിത്യേനയുള്ള യാത്രയ്ക്ക് പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ് കണക്ക്. ഓസ്ട്രേലിയയുടെ ഉൾനാടൻ മേഖലകളിൽ പൊതുഗതാഗതത്തിന് ഏറെ പരിമിതികളുണ്ട്. എന്നാൽ നഗരപ്രദേശങ്ങളിൽ പൊതുഗതാഗതമെന്ന് പറയുന്നത് വേഗതയേറിയതും ചെലവ് കുറഞ്ഞതും സൗകര്യപ്രദവും ഏറ്റവും അത്യാവശ്യവുമായ ഒരു യാത്രാരീതിയാണ്. ഓസ്ട്രേലിയയിലെ ഓരോ സംസ്ഥാനത്തിനും ടെറിട്ടറികൾക്കും അവരുടേതായ ട്രാൻസ്പോർട്ട് സംവിധാനമുണ്ട്. ഓപ്പൽ, മൈക്കി പോലുള്ള സ്മാർട്ട് കാർഡ് ടിക്കറ്റിംഗും പേയ്മെന്റ് സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് ഓസ്ട്രേലിയയിലെ മിക്ക നഗരങ്ങളിലും പട്ടണങ്ങളിലും പൊതുഗതാഗതത്തിന്റെ നെറ്റ്വർക്ക് പ്രവർത്തിക്കുന്നത്. സിഡ്നി സർവകലാശാലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ് സ്റ്റഡീസ് പൊതുഗതാഗത വിഭാഗം മേധാവി പ്രൊഫസർ ജോൺ നെൽസൺ ഓസ്ട്രേലിയയിൽ ഉടനീളം ഈ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് വിശദീകരിക്കുന്നു.
So OPAL in Sydney, it's not yet a New South Wales wide payment card, but it's primarily the Greater Sydney area. The same applies in Western Australia, where they have the Smart Rider card. The use in the Greater Perth area, in Melbourne, it's called the Mikey card, and in Brisbane and Southeast Queensland, it's called the Go card.
Smart card സംവിധാനങ്ങൾ ഉപയോഗിക്കുവാൻ വളരെ എളുപ്പമാണെന്ന് പ്രൊഫസർ നെൽസൺ പറയുന്നു. മുൻപരിചയമില്ലാത്തവർക്കായി ഇത് ഉപയോഗിക്കുന്ന രീതിയും പ്രൊഫസർ വിശദീകരിച്ചു.
It's usually about the size of a credit card, and it's something that you can preload with value, and you use it to access the public transport system, be that bus, train, tram, or ferry. It's very simple to use. Sometimes there'll be a gate or a barrier where you have to tap your card for the barrier to open. In other cases, there may simply be a payment pole with a card reader to tap on and tap off.
പൊതു അവധി ദിവസങ്ങളിലും വാരാന്ത്യങ്ങളിലുമെല്ലാം ഓസ്ട്രേലിയയിലെ പൊതുഗതാഗത ശൃംഖലകളിൽ ഡിസ്കൗണ്ടുകൾ ലഭിക്കാറുണ്ട്. മാത്രമല്ല, ദിവസേനയുള്ള യാത്രാ ചെലവിന് ക്യാപ്പുകളും നിശ്ചയിച്ചിട്ടുണ്ട്. കൂടാതെ ആഴ്ചയിൽ ഒരു നിശ്ചിത തുകയ്ക്ക് യാത്ര ചെയ്താൽ പിന്നീടുള്ള യാത്രകൾ പലയിടത്തും സൗജന്യവുമാണ്. ന്യൂ സൗത്ത് വെയിൽസിലെ ട്രാൻസ്പോർട്ട് കോർഡിനേറ്റർ ജനറൽ ഹവാർഡ് കോളിൻസ് ഇതേപ്പറ്റി വിശദീകരിക്കുന്നു.
What it allows you to do is to travel around all modes on public transport, works out the cost for your journey, and then there's a daily maximum. Then the rest of your travel for the rest of the day is free. And if you traveled for a week, the maximum fare you'll ever pay for any journey you made in OPAL is $50.
Cashless സംവിധാനവും ടിക്കറ്റ്ലെസ് രീതികളും വ്യാപകമാണെങ്കിലും ഓസ്ട്രേലിയയിൽ എല്ലായിടത്തും ഇത് ലഭ്യമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ താമസിക്കുന്നിടത്തും യാത്ര ചെയ്യുന്നിടത്തും എങ്ങനെയാണ് പൊതുഗതാഗത സംവിധാനം പ്രവർത്തിക്കുന്നത് എന്ന് എപ്പോഴും പരിശോധിക്കണം. ഉദാഹരണത്തിന്, ഉൾനാടൻ വിക്ടോറിയയുടെ ചില ഭാഗങ്ങളിൽ ബസ്സുകളിലും ട്രെയിനുകളിലും പേപ്പർ ടിക്കറ്റുകളോ ഇ ടിക്കറ്റുകളോ ഇപ്പോഴും ആവശ്യമാണ്. വെസ്റ്റേൺ ഓസ്ട്രേലിയ പോലുള്ള സ്ഥലങ്ങളിൽ ടിക്കറ്റുകൾ വാങ്ങാൻ ഇപ്പോഴും പണം ഉപയോഗിക്കാം. കോണ്ടാക്ട്ലെസ് പേയ്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ യാത്രക്കാർക്ക് അവരുടെ ബാങ്ക് കാർഡ് ഉപയോഗിച്ച് ടാപ്പ് ഓൺ ചെയ്യുവാനും ടാപ്പ് ഓഫ് ചെയ്യുവാനും സാധിക്കും. ന്യൂ സൗത്ത് വെയിൽസിലെ സംവിധാനത്തെക്കുറിച്ച് ഹവാർഡ് കോളിൻസ് വിശദീകരിക്കുന്നു.
A lot of people nowadays use their own credit or debit card, their own bank card. And 60% of all of our transactions now are using a bank card. Now, not all states and cities have that facility yet. But as I said, nowadays, more and more people are using their own bank card. Sometimes their watch, sometimes their phone.
ഇനി നിങ്ങൾ ടാപ്പ് ഓൺ ചെയ്യാൻ മറന്നു പോകുകയോ ടാപ്പ് ഓഫ് ചെയ്യുന്നതിന് തെറ്റായ കാർഡ് ഉപയോഗിക്കുകയോ ചെയ്താൽ എന്ത് ചെയ്യണമെന്നതിൽ പലർക്കും ആശങ്കയുണ്ടാകും. ഇക്കാര്യത്തിൽ ട്രാൻസ്പോർട്ട് ജീവനക്കാരുമായി സംസാരിക്കുക, അല്ലെങ്കിൽ ഗതാഗത അതോറിറ്റിയുടെ വെബ്സൈറ്റ് പരിശോധിക്കുക. പൊതുഗതാഗത സംവിധാനത്തിൽ ടിക്കറ്റ് പരിശോധനകൾ നടത്തുന്നത് അംഗീകൃത ഉദ്യോഗസ്ഥരാണ്. അവർ സ്വയം പരിചയപ്പെടുത്തുകയും നിങ്ങളുടെ സ്മാർട്ട് കാർഡോ ബാങ്ക് കാർഡോ അവരുടെ റീഡറിൽ സ്കാൻ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യും. ടിക്കറ്റ് പരിശോധിക്കുന്നവർക്ക് ബാങ്ക് കാർഡ് സ്കാൻ ചെയ്യുമ്പോൾ ടിക്കറ്റിംഗ് വിവരങ്ങൾ മാത്രമേ കാണാൻ കഴിയൂ. ഇക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഹവാർഡ് കോളിൻസ് പറയുന്നു.
When you give them your credit card, they don't have any access to your banking information. All they know is where and how you tapped on or off or you completed a transaction. So there's no worries about addresses or other information on your credit or debit card.
ഒട്ടേറെ വിഭാഗങ്ങളിലുള്ളവർക്ക് പൊതുഗതാഗത സംവിധാനത്തിൽ ഇളവുകൾ ലഭിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ, പെൻഷൻകാർ, ചില പ്രത്യേക വിസകളിലുള്ളവർ തുടങ്ങിയവർ ഇളവുകൾക്ക് അർഹരാണോ എന്ന് പരിശോധിക്കുന്നത് നല്ലൊരു കാര്യമാണ്. കൺസെഷൻ ഉള്ളവർ യാത്രാവേളയിൽ ആ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകൾ കൈവശം വെക്കേണ്ടതും അത്യാവശ്യമാണ്. പൊതുഗതാഗതത്തിൽ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്യുന്നതിനും മോശം പെരുമാറ്റത്തിനുമെല്ലാം നിങ്ങൾക്ക് പിഴയും ശിക്ഷയും ലഭിച്ചേക്കാം. പുകവലി, മദ്യപാനം, സീറ്റുകളിൽ ചവിട്ടുക തുടങ്ങിയ പെരുമാറ്റങ്ങളെല്ലാം ശിക്ഷാർഹമായ കുറ്റങ്ങളാണ്. അതേസമയം നിങ്ങൾക്ക് പിഴ ലഭിക്കുകയും അത് അന്യായമാണെന്ന് തോന്നുകയും ചെയ്താൽ നിങ്ങൾക്ക് നിയമോപദേശം തേടാം, അല്ലെങ്കിൽ പൊതുഗതാഗത അതോറിറ്റിയിൽ അപ്പീൽ നൽകാം. ഇനി നിങ്ങൾ നിങ്ങൾക്ക് ലഭിച്ച പിഴ അടയ്ക്കുന്നില്ല എന്ന് തീരുമാനിച്ചാലോ? അത് മറ്റു പല നിയമ നടപടികൾക്കും കാരണമാകും. പിഴ അടയ്ക്കാതിരുന്നാൽ അവ കളക്ഷൻ ഏജൻസികൾക്ക് കൈമാറുകയും മറ്റ് നിരവധി പിഴകൾക്ക് കാരണമാകുകയും ചെയ്യും. മാത്രമല്ല, ചില അവസരങ്ങളിൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനെ പോലും ഇത് പ്രതികൂലമായി ബാധിക്കും. വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ ഇത്തരം നടപടികൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് പബ്ലിക് ട്രാൻസ്പോർട്ട് അതോറിറ്റിയിലെ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ ഷാലൽ ഹെയ്സ് വിശദീകരിക്കുന്നു.
There's a team that look at our infringements. You just have to go onto our website and you can find out how to appeal the infringement. You know, what I would say though is please don't just put the fine in a drawer and forget about it because those fines can escalate to what we call the fines enforcement register, which means that it's out of our hands and it impacts credit, it impacts your ability to get a driver's license.
യാത്രക്കിടയിലെ അടിയന്തര സാഹചര്യങ്ങളിലും സേവനങ്ങൾ തടസ്സപ്പെടുമ്പോഴും ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ പാലിക്കണം. അടിയന്തര സഹായം ആവശ്യമുണ്ടെങ്കിൽ ഓൺബോർഡ് ഇന്റർകോമുകളോ ഹെൽപ്പ് പോയിന്റുകളോ ഉപയോഗിക്കണം. ഓസ്ട്രേലിയയിലുടനീളമുള്ള പൊതുഗതാഗത ശൃംഖലകളിൽ CCTV ക്യാമറകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല, യാത്രക്കാർക്ക് സുരക്ഷിതവും നീതിയുക്തവുമായ യാത്ര ഉറപ്പാക്കാൻ യൂണിഫോം ധരിച്ച ജീവനക്കാരുമുണ്ട്. Charlotte Hayes വിശദീകരിക്കുന്നു.
In some countries, security personnel, you know, may not be trusted or they have very bad experiences with them. Our security personnel are here to help. And that's their primary role, is to keep people safe, to keep them moving. And so, you know, I would say if they either witness antisocial behaviour or themselves are subject to untoward behaviour, you are safe to go and speak to a security officer.
ഓസ്ട്രേലിയയിലെ മിക്ക പൊതുഗതാഗത സംവിധാനങ്ങളിലും മുൻഗണനാ ഇരിപ്പിടങ്ങൾ, സ്റ്റെപ്പ് ഫ്രീ ആക്സസ്, വൈകല്യമുള്ളവർ, പ്രായമായവർ, കുട്ടികളുമായി യാത്ര ചെയ്യുന്ന മാതാപിതാക്കൾ തുടങ്ങിയവർക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ യാത്ര ചെയ്യുന്ന സ്ഥലത്തിനും സാഹചര്യത്തിനുമനുസരിച്ച് സൗകര്യങ്ങൾ വ്യത്യാസപ്പെടാം. ഇനി പൊതുഗതാഗത സംവിധാനത്തിൽ നമ്മൾ പാലിക്കേണ്ട അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന മര്യാദകൾ. ഇട ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരവുമാണ് ഏറ്റവും തിരക്കേറിയ സമയമെന്നറിയാമല്ലോ. ഈ സമയത്ത് വഴി തടഞ്ഞു നിൽക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡ്രൈവറുടെ ശ്രദ്ധ തിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക. ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ ഒരാൾക്ക് നിങ്ങളുടെ സീറ്റ് നൽകുന്നതൊക്കെ മര്യാദയുടെ ഭാഗമായി കണക്കാക്കപ്പെടുന്ന പ്രവൃത്തികളാണ്. നിങ്ങൾ യാത്ര ചെയ്യുന്ന കമ്പാർട്ട്മെന്റ് ക്വയറ്റ് കാരേജ് ആണോ എന്ന് എപ്പോഴും ഓർമ്മിക്കണം. പ്രൊഫസർ നെൽസന്റെ വാക്കുകളിലേക്ക്.
New users should understand that if you see a coach designated as a quiet coach, that means no loud conversation, that means no taking phone messages, and the signage will usually be backed up by announcements. Quiet coaches tend to be pretty well respected, and people shouldn't be surprised if a complete stranger turns around and says, "Can you stop talking? You're in a quiet coach."
Ini quiet carriage allengil polum ചുറ്റുപാടിനെ പറ്റി ബോധമുണ്ടാകണം. മറ്റുള്ളവരെ കൂടി പരിഗണിക്കണമെന്നും ഷാർഡൽ ഹെയ്സ് പറയുന്നു.
Not having your headphones, you know, blaring the latest Metallica album is good. We don't have quiet carriages here in Perth, but not everyone wants to listen to the true crime podcast that you are listening to. So things like that, it's just the basic level of etiquette that we would expect.
പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ പൊതുഗതാഗത സംവിധാനത്തിന്റെ പ്രവർത്തനങ്ങളെപ്പറ്റിയും പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയും പാലിക്കേണ്ട മര്യാദകളെപ്പറ്റിയുമാണ് ഓസ്ട്രേലിയൻ വഴികാട്ടിയുടെ ഈ എപ്പിസോഡിൽ നമ്മൾ ഇതുവരെ കേട്ടത്. ഓസ്ട്രേലിയൻ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഇത്തരം കാര്യങ്ങൾ മലയാളത്തിൽ ലളിതമായി മനസ്സിലാക്കുന്നതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓസ്ട്രേലിയൻ വഴികാട്ടി മുടങ്ങാതെ പിന്തുടരുക. ഫേസ്ബുക്കിലും നിങ്ങൾക്ക് SBS മലയാളത്തെ പിന്തുടരാം. ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഈ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
ലൈക്ക്, ഷെയർ, കമന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.